ഹേയ്, വെൽക്കം ബാക്ക് ടു ബി പോസിറ്റീവ് മലയാളം പോഡ്കാസ്റ്റ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് വിവേക്. നമ്മുടെ വിജയണ്ണൻ്റെ ലിയോ ഇറങ്ങിയിരിക്കുകയാണ്. ലിയോ ഫസ്റ്റ് ഡേ, ഫസ്റ്റ് ഷോ എന്നല്ല, സമയം പോലെ കണ്ടു. അപ്പോൾ ലിയോയുടെ എൻ്റെ ഒപ്പീനിയൻ, എൻ്റെ അഭിപ്രായമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മലയാളത്തിൽ കുറേ പ്രൊഡ്യൂസേഴ്സ് സിനിമയെക്കുറിച്ച് റിവ്യൂ ചെയ്യരുത്, അത് പ്രഷ്യസ് ആയിട്ടൊരു പ്രോഡക്റ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ കാര്യത്തിലൊക്കെ ലോകേഷ് സമ്മതിക്കണം. പുള്ളി പറഞ്ഞിട്ടുണ്ട്, പുള്ളിയുടെ പടത്തെക്കുറിച്ച് എന്തും പറയാം, വിമർശിക്കാം, നല്ലത് പറയാം, മോശം പറയാം, പുള്ളി അത് കറക്റ്റ് ചെയ്യും. അതാണ് വേണ്ടത്. നമ്മുടെ കൊക്കണ്ണൻ ഈ അടുത്ത മേധാവിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള മൂല്യം ആ സിനിമയ്ക്ക് ഇല്ലെങ്കിൽ തീർച്ചയായും പറയാൻ പറ്റണം, അത്രേ ഉള്ളൂ. റിവ്യൂസ് നമ്മൾ കേൾക്കുന്നതും കാണുന്നതൊക്കെ ഒരു സിനിമയ്ക്ക് പോകണോ വേണ്ടോ തീരുമാനിക്കുന്ന തന്നെയാണ്, നമ്മുടെ കാശാണല്ലോ. എനിവേയ്സ്, നമുക്ക് ലിയോയിലേക്ക് വരാം. വിജയണ്ണൻ്റെ ഒരു വ്യത്യസ്തമായ പടമാണ് ലിയോ. വിജയണ്ണൻ്റെ കുറച്ച് നാളായിട്ട് വരുന്ന പടങ്ങളെല്ലാം തന്നെ ടെംപ്ലേറ്റാണ്. ഏ തങ്കച്ചി പാസം, തമ്പി പാസം, കുടുംബ പാസം, അങ്ങനെ ഒരു ഫാമിലി, ഒരു സെൻറ്റിമെൻറ്റ്, അങ്ങനെയുള്ള ഒരു എന്താ പറയുക, പാസം എന്ന രീതിയിലാണ് പടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഒരു ടെംപ്ലേറ്റിൽ നിന്ന് ഭയങ്കര ഡിഫറൻ്റ് ആണ് ലിയോ. ലിയോയിൽ വിജയണ്ണനെ കാണാനില്ല, അതൊരു ലോകേഷ് കനകരാജ് സിനിമയാണ്. സിനിമ തുടങ്ങുന്നത് മുതൽ നമ്മൾ കാണുന്നത് വിജയ് എന്ന ആക്ടറിനെയാണ്, വിജയ് എന്ന സ്റ്റാറിനെയല്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് തന്നത്. അതുപോലെ വളരെ ലോജിക്കായിട്ടുള്ള സീനുകളാണ് വന്നത്. നമുക്കപ്പോൾ തന്നെ മനസ്സിലാവും, പടം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു വെറൈറ്റി പടമാണ്. ഞാൻ ഒരു ഘട്ടത്തിൽ വിചാരിച്ചു വിജയണ്ണൻ്റെ കരിയർ ബെസ്റ്റ് മൂവിയായിട്ട് ചിലപ്പോൾ ഇത് മാറുമെന്ന്. കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മാറും. ഏതായാലും പോസിറ്റീവൊക്കെ ആദ്യം പറയാം. വിജയണ്ണൻ സൂപ്പറാണ്, അതുപോലെ നമ്മുടെ തൃഷ അടിപൊളിയാണ്. അങ്ങനെ കാസ്റ്റിംഗ് അകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് അർജുൻ്റെ കാസ്റ്റിംഗ് ഒക്കെ ഭയങ്കര കാര്യമായിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. അർജുനൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതെക്കുറിച്ച് ഭയങ്കര അരിയൊരു ഇമ്പ്രഷനാണ്. കാരണം പഴയ ആക്ഷൻ കിങ് സ്റ്റാറാണ് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിന്. അപ്പോൾ പുള്ളിയുടെയൊക്കെ ഒരു വലിയ ഒരു ഇത് പ്രതീക്ഷിച്ചിരുന്നു. പുള്ളിയൊക്കെ നന്നായി ചെയ്തിട്ടുമുണ്ട്. സഞ്ജയ്ദത്തിൻ്റെ കാര്യം ഭയങ്കര വീക്കാണ്. പുള്ളിയുടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. പുള്ളിയുടെ ഫൈറ്റ് സീൻസൊന്നും അത്ര ഫീല് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ മാത്യൂസ് കിട്ടുമായിട്ട് ചെയ്തിട്ടുണ്ട്. മാത്യൂസിൻ്റെ റോളും അടിപൊളിയാണ്. പിന്നെ ഹൈനയെക്കുറിച്ച് പറയാം. ഹൈനയുടെ VFX പൊളിയാണ്. ആ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്, ഒരു വിജയണ്ണൻ്റെ ലൈഫുമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധമുള്ള ക്യാരക്ടറാണ്. സോ ഇറ്റ്സ് ഓൾ ഗുഡ്. സോ പടം ഓൾ ഗുഡ് ആയിരുന്നു. എല്ലാ രീതിയിലും ടോപ്പ് നോച്ച് ഒരു കനകരാജ് ഫിലിമായിട്ട് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന സിനിമയുടെ ഒരു ഇൻസ്പിറേഷൻ ഇതിനകത്തുണ്ട്. ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന സിനിമയിലെ പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അത് മോശമല്ല കേട്ടോ, നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഇവരെ കൈ നീട്ടിട്ടുണ്ട്. ഹിസ്റ്ററി ഓഫ് വയലൻസ് കാണണമെന്നും നിർബന്ധമൊന്നുമില്ല ഇപ്പോൾ കാണാൻ. വിജയണ്ണൻ, തലപതി വിജയ് എന്ന് എഴുതി കാണിക്കുന്നത് നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുണ്ടെങ്കിലും ഇത് എൻ്റയർലി ഡിഫറൻ്റ് ആയിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് തലപതി വിജയ് എന്ന് എഴുതി കാണിച്ചത് ഭയങ്കര സംഭവമാണ്. തിയേറ്ററിനകത്തിരുന്ന എക്സ്പീരിയൻസ് കിട്ടണം. നിങ്ങൾ തീർച്ചയായും തിയേറ്റർ കാണണം. ഭയങ്കര രസമായിരുന്നു അത്, വെറൈറ്റി. ഏതായാലും ഇൻ്റർവെല്ല് വരെ പടം ആ രീതിയിൽ നന്നായി പോയി. ഇൻ്റർവെല്ലിന് നല്ല ഹൈപ്പിലാണ് നമ്മൾ നിർത്തിയത്. ഓക്കെ, നമ്മൾ ഒരു ചായയൊക്കെ കുടിക്കാൻ പോയി. ആ ഹൈപ്പിലാണല്ലോ, ഇനി അടുത്ത ലെവലായിരിക്കും പടം എന്ന് വിചാരിച്ചിട്ടാണ് ചായയൊക്കെ കുടിച്ച് നമ്മൾ സെക്കൻഡ് പാർട്ട് കാണാൻ വേണ്ടി വരുന്നത്. ഇൻ്റർവെല്ലിന് ശേഷം പടത്തിന് എന്താ പറ്റിയെന്ന് വെച്ചാൽ പിന്നെ അത് വിജയ് എന്ന സ്റ്റാറിൻ്റെ സിനിമയെ മാറി. അതായത് വിജയുടെ, നമ്മൾ കണ്ടിട്ടുള്ള വിജയണ്ണൻ്റെ നേരത്തെ ഇറങ്ങിയിട്ടുള്ള ടെംപ്ലേറ്റ് മൂവികളുടെ രീതിയിലേക്ക് മാറി. നമ്മൾ കണ്ടിരിക്കുന്ന പല സാധനങ്ങളും വരാൻ തുടങ്ങി. ലോകേഷ് കനകരാജ് തന്നെയാണ് സംവിധാനം ചെയ്തതെന്ന് ഞാൻ പിന്നീട് ചിന്തിച്ചു. എനിക്ക് തോന്നി അറ്റ്ലി ആണോ സെക്കൻഡ് പാർട്ട് ചെയ്തതെന്ന് ഒരു സംശയം വരെ തോന്നി. ആ രീതിയിലേക്ക് പടം മാറി. പിന്നീട് വന്ന ചേസീനുമൊക്കെ ഭയങ്കര മോശം VFX ആയിരുന്നു. എന്താ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. പടം ആദ്യം നല്ല ലെവലിൽ പോയിക്കൊണ്ടിരുന്ന പടം പിന്നീട് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. ഏതായാലും സെക്കൻഡ് ഹാഫ് ഭയങ്കര വേറെ ലെവൽ, നമ്മൾ ഫസ്റ്റ് ഹാഫ് കണ്ട പടമേ അല്ല എന്ന രീതിയിലേക്ക് മാറി. പിന്നെ നമ്മുടെ ബാബു കണ്ണടിച്ചേട്ടൻ, ബാബു കണ്ണടിച്ചേട്ടൻ്റെ ഒരു കം ബാക്ക് എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ അത് പുള്ളി വരുന്നു എന്നൊക്കെ വിചാരിച്ചു. കഷ്ടമാണ് കേട്ടോ, പുള്ളിയുടെ വെറുതെ കൊണ്ടുവന്ന് നിർത്തിയ പോലെ ആയിപ്പോയി. നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തു. ഞങ്ങളുടെയൊക്കെ കാലത്ത് വലിയൊരു സ്റ്റാറായിരുന്നു മനുഷ്യൻ. അപ്പോൾ ഒരു ആക്ഷൻ സ്റ്റാറിനെ ഇങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളത് ഭയങ്കര വിഷമിപ്പിക്കുന്നൊരു കാര്യമാണ്. അതുപോലെ വിജയണ്ണൻ്റെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ഇമ്പാക്റ്റ് ചെയ്തില്ല. അത് കുറേ കൂടി വർക്ക് ചെയ്യണമായിരുന്നു, നിങ്ങൾക്ക് ഇമ്പാക്റ്റ് ചെയ്തിട്ടേയില്ല. ഭയങ്കരമായിട്ട് മോശമായിട്ട് തോന്നി. അതേക്കിടക്ക് വില്ലന്മാരും അവരുടെ പെർഫോമൻസൊക്കെ അടിപൊളിയാണെങ്കിലും അവരുടെയും എന്താ പറയുക, ബാക്ക് സ്റ്റോറിയും അവരുടെ ബോൺസും ഒന്നും ശരിയായിരുന്നില്ല. ഒരു ലോകേഷ് കനകരാജ് സിനിമയെ പ്രതീക്ഷിക്കുന്ന കണക്കല്ല, കാരണം പുള്ളിയുടെ മറ്റ് സിനിമകൾ ഇപ്പോൾ കൈദിയാണെങ്കിലും വിക്രമാണെങ്കിലും ഒക്കെ വില്ലന്മാർക്ക് സ്ട്രോങ് പെർഫോമൻസ് ഉണ്ട്, അവരുടെ സ്ട്രോങ് ഹിസ്റ്ററി ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഫീൽ കിട്ടിയില്ല. ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇത് എൽ സി യുവിൽ വരുന്നതാണോ എന്ന് ചോദിച്ചാൽ അത് ഞാൻ പറയത്തില്ല, നിങ്ങൾ തന്നെ കണ്ടു നോക്കുക. ഈ സിനിമ തീർച്ചയായും കാണാം, വൺ ടൈം വാച്ചബിളാണ്, തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമാണ്, തിയേറ്ററിൽ തന്നെ എൻജോയ് ചെയ്യുക. ഇതാണ് എനിക്ക് ലീവ് കണ്ടപ്പോൾ കിട്ടിയ ഒരു എക്സ്പീരിയൻസ്, അത് ഷെയർ ചെയ്യുന്നത് മാത്രം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പം നല്ലതാണെങ്കിലും മോശമാണെങ്കിലും താഴെ സ്പോട്ടിഫൈയിൽ താഴെ കമൻറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ അക്കൗണ്ടുണ്ട്, ഡി എം ചെയ്യാം. ഓക്കെ, പിന്നെ പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അറിയായിരിക്കും, ഈ അടുത്ത സമയത്ത് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ഞാൻ. എൻ്റെ ഒരു 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 തുക, നല്ലൊരു തുക ഞാൻ യു പി ഐ ചെയ്തപ്പോൾ അക്കൗണ്ട് മാറിപ്പോയി, ആകെ പോയിട്ടുണ്ട്, ആകെ പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റിക്കവർ ചെയ്യാൻ വഴി ഒരുപാട് വഴികളുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ റിക്കവർ ചെയ്യാനും കംപ്ലയിൻറ്റ് ചെയ്യാനൊക്കെ വഴികളുണ്ട്, അവിടെ എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. 40-60 ചാൻസാണ്, 40 ചാൻസ് മാത്രമേ ഉള്ളൂ കിട്ടാൻ, 60% കിട്ടാതിരിക്കാനാണ് ചാൻസ്. സോ യു പി ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ചെയ്യുക. നമ്മൾ എനിക്ക് വെർച്വൽ ഐ ഡി ആണ് കിട്ടിയത്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, ബ്രോ 1 രൂപയെങ്കിലും അയച്ച് നോക്കി ടെസ്റ്റ് ചെയ്തിട്ട് അയച്ചാൽ പോരായിരുന്നു. ട്രസ്റ്റ് മീ ഗൈസ്, ഞാൻ ആദ്യം 1 രൂപ അയച്ചു, അത് അക്കൗണ്ടിൽ കിട്ടി, അത് കഴിഞ്ഞ് ഒരു തുക അയച്ചു, അതും കിട്ടി. സോ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഞാൻ 3-ാമത്തെ വട്ടം അയച്ചപ്പോഴാണ് മാറിപ്പോയത്. അത് എൻ്റെ മാത്രം കുറ്റമല്ല, ഞാൻ ഉപയോഗിച്ച യു പി ഐയുടെ പ്രശ്നമാണ്. ആ യു പി ഐ, പർട്ടിക്കുലർ യു പി ഐ ആപ്പിൻ്റെ പ്രശ്നമായിരുന്നു, കാരണം അതിനകത്ത് ഹിസ്റ്ററി സേവ് ആയില്ല. കാരണം 2 വട്ടം ഞാൻ അയച്ചിട്ടും വെർച്വൽ ഐ ഡിയാണ് കിട്ടിയത്, ആ വെർച്വൽ ഐ ഡി സേവ് ആയില്ല. സോ 3 വട്ടവും മാനുവലി ഞാൻ എൻ്റർ ചെയ്യായിരുന്നു. അപ്പം 3-ാമത്തെ എൻ്റർ ചെയ്തപ്പോൾ നമ്മുടെ ഒരു കൂടുതൽ 3-ാമത്തെ വട്ടം വളരെ കോൺഫിഡൻ്റ് ആണ്. 3-ാമത്തെ എൻ്റർ ചെയ്തപ്പോൾ 1 ലെറ്റർ മാറിപ്പോയി. അതിനകത്ത് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഞാൻ അയച്ച വ്യക്തിയുടെ ഫസ്റ്റ് നെയിം സെയിം നെയിമായിരുന്നു, ലാസ്റ്റ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്ററും സെയിമായിരുന്നു. സോ ഞാൻ ബാക്കിയൊന്നും നോക്കിയില്ല, ഞാൻ അയച്ചു നോക്കി. സോ പുള്ളിയുടെ ഇന്ന് റെസ്പോൺസൊന്നുമില്ല, പൈസ പോയി എന്നാണ് തോന്നുന്നത്. ഓക്കെ, സോ ഏതായാലും നിങ്ങൾ യു പി ഐ ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് കേട്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ. ദിസ് ഈസ് യുവർ ഹോസ്റ്റ് വിവേക് സൈനിങ് ഔട്ട്. പിന്നെ നിങ്ങളിത് എവിടെയാണ് കേൾക്കുന്നതെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ എപ്പിസോഡുകൾ വരാനുണ്ട്. ഓക്കെ ഗൈസ്, ബൈ ബൈ.